മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും സ്വന്തം ശാരീരിക വേദനകളും ദുസ്സഹമായപ്പോഴും അൽഫോൻസ പ്രതിഭജിച്ചു.
എന്റെ മണവാളൻ സമ്പന്നനാണ്. ഒരു രാജാവ് ഇടയ പെൺകുട്ടിയെ വിവാഹം ചെയ്താലും അവൾക്കും മണവാളന്റെ സർവ്വ സ്വത്തുക്കൾക്കും അവകാശമുണ്ട്. അതുപോലെ തന്നെ എനിക്കും. എന്റെ മണവാളന്റെ സമ്പത്ത് ദാരിദ്ര്യവും നിന്നാപമാനങ്ങളുമാണ്. അതെനിക്കുമുണ്ട്. ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന വട്ടയിലെയും വെട്ടിയിലെയും ചീഞ്ഞ് ചെടിക്ക് വളമായി തീരും. അപ്പോൾ ചെടിയിൽ നല്ല പുഷ്പങ്ങൾ ഉണ്ടാകും. പൂക്കൾ കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ വളമായി തീർന്ന ഇലയുടെ കാര്യം ആര് ചിന്തിക്കുന്നു? നമുക്കെന്നും വളമായി കിടന്നാൽ മതി.
ഉത്കൃഷ്ടമായ ഒരു മനസ്സിൽ നിന്ന് ഈ ചിന്താധാര പ്രവഹിക്കുകയുള്ളൂ. മറ്റൊരിക്കൽ രോഗബാധിതയായ മദർ ജനറലിന് അവൾ എഴുതിയത് ഇപ്രകാരമാണ്:
അങ്ങയുടെ വേദനകളൊക്കെയും എനിക്ക് തന്നേക്കുക. ഞാനേതായാലും സഹനത്തിന്റെ പുത്രിയാണല്ലോ. അതാണ് എനിക്ക് സന്തോഷകരവും സമാധാനപ്രദവും.
സഹനത്തിന്റെ തീയിൽ എരിഞ്ഞു തീരാറായിരുന്നു അൽഫോൻസായുടെ ബലിജീവിതം.
പാരക്കുറവുള്ള പക്ഷികൾക്ക് വളരെ വേഗത്തിൽ പറക്കാൻ സാധിക്കുമല്ലോ. ചില പക്ഷികൾ പറന്നാൽ ചിറകടിക്കുന്ന ശബ്ദം പോലും കേൾക്കയില്ല. ഞാനും അപ്രകാരം പറന്നു പോകും. എന്റെ ബലി പൂർത്തിയാകുമ്പോൾ എന്റെ ദിവ്യനാഥൻ എന്നെ വിളിക്കും. ഞാൻ പറന്നു ചെന്ന് കർത്താവിന്റെ മടിയിൽ അഭയം പ്രാപിക്കും. നിങ്ങൾ ആരും അറിയുകയില്ല.
ദൈവത്തിന്റെ അടുക്കലേക്ക് തന്നെ വിളിച്ചുകൊള്ളുവാൻ അപേക്ഷിക്കാനായി അവൾ ആധ്യാത്മിക നിയന്താവിന്റെ അനുമതി തേടി. കാരണം അവളുടെ വേദനകൾ അത്രയധികമായി കഴിഞ്ഞിരുന്നു. ആ ഇടയ്ക്കത്തെ ഒരു കത്തിൽ അവൾ എഴുതി: അടുത്ത പാരിവശ്യത്തിന് ഞാൻ എന്റെ വിധി പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന്. ജൂലൈ 27-ാം തീയതി 4 മണിക്ക് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന അവൾ വികാരി അച്ഛനോട് പറഞ്ഞു:
നാളെ ഒരു യുദ്ധമുണ്ടച്ച്, ഞാനതിന് ഒരുങ്ങുകയാണ്.
1946 ജൂലൈ 28-ാം തീയതി പുലർച്ചെയായി. രാവിലെ ദിവ്യബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ പാരവശ്യത്തിന്റെ പ്രാരംഭ വിഷമതകൾ കണ്ടു തുടങ്ങി. അൽഫോൻസ കപ്പലയിൽ നിന്ന് തിരികെ പോയി കട്ടിലിൽ കിടന്നു. പാരവശ്യം ശക്തമായി. എല്ലാവരും ഓടിയെത്തി. വേദനയുടെ ആധിക്യത്തിൽ എനിക്ക് സഹിക്കാൻ ശക്തിയില്ല, എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നവൾ നിർമിഴികളോടെ അഭ്യർത്ഥിച്ചു. സമയം ഉച്ച കഴിഞ്ഞു. അതീവ വേദനയോടെ എന്റെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് വ്യാകുല മാതാവിന്റെ ചിത്രത്തിലേക്ക് അവൾ കണ്ണുകൾ അയച്ചു. സമയം കടന്നുപോയി. എന്നെ ഉടുപ്പണിയിക്കുവിൻ, ഞാൻ പോകട്ടെ, അവൾ മെല്ലെ പറഞ്ഞു. ഈശോ, മറിയം, യോസേപ്പേ എന്ന പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി പിന്നീട് അവളുടെ ശബ്ദം. നിമിഷങ്ങൾ യുഗങ്ങളുടെ ദൈർഘ്യത്തോടെ കടന്നുപോയപ്പോൾ എല്ലാവരും വീർപ്പടക്കി നോക്കി നിന്നു. പെട്ടെന്ന് ഒരു ദീർഘശ്വാസത്തോടെ അവളുടെ ശരീരം നിശ്ചലമായി. വേഗം അന്ത്യകുദാശ നൽകപ്പെട്ടു. എല്ലാ കണ്ണുകളും ആ കിടക്കയിലെ ദുർബല രൂപത്തെ നോക്കുകയായിരുന്നു. പക്ഷേ ആ നിർമ്മലാത്മാവ് സ്വർഗീയ ഭവനത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. അവൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുകടി ശബ്ദമില്ലാതെ പറന്നുപോകുന്ന ചെറുപക്ഷിയെപ്പോലെ. സഹോദരികൾ പൊട്ടിക്കരഞ്ഞു. കപ്പേളയിലെ മണി ആ മരണവാർത്ത പുറം ലോകത്തേക്ക് പ്രതിധ്വനിപ്പിച്ചു. അവളുടെ മരണവാർത്ത അധികമാരും അറിഞ്ഞില്ല. പത്രമാസികകളിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ശവസംസ്കാരത്തിന് അധികം ആളുകൾ ഉണ്ടായിരുന്നുമില്ല. പക്ഷേ സ്നേഹനാഥനായ ദൈവം അവളെ മഹത്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. പരീക്ഷയിൽ ജയിക്കാനും മറ്റുമായി ജീവിതകാലത്ത് അവളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ച ഭരണങ്ങാനം സ്കൂളിലെ കൊച്ചുകുട്ടികൾ അൽഫോൻസാമ്മ പുണ്യവതിയാണ് എന്നു പറഞ്ഞുകൊണ്ട് അവളുടെ ശവകുടീരത്തിൽ പുഷ്പങ്ങൾ ചാർത്തുകയും തിരികൾ കത്തിക്കുകയും കൊച്ചു അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. തുടർന്ന് പലരും അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥ്യം തേടിത്തുടങ്ങി. അവൾ വഴി നടന്ന അത്ഭുതങ്ങളുടെ കഥകൾ ഓരോന്നായി പുറത്തു വന്നു. അവളുടെ ശവകുടീരത്തിലേക്ക് വിവിധ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളുടെ പ്രവാഹം ആരംഭിച്ചു. അതിന്നും അവിരാമം തുടരുകയാണ്.
അനുഗ്രഹത്തിൻ നറുമലരുകളിൽ